വാക്യങ്ങൾ കേൾക്കണമേ. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ തടുത്തുള്ള വാക്യങ്ങൾ.
ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി.
വലിയൊരു വെള്ള സിംഹാസനം അതിലൊരുത്തനിരിക്കുന്നു, ഭൂമിയും ആകാശവും അവന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി.
അവയെ പിന്നെ കണ്ടില്ല,
അവയെ പിന്നെ കണ്ടില്ല.
മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നതും കണ്ടു.
മരിച്ചവർ ആബാലവൃദ്ധം ആ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു.
പുസ്തകങ്ങൾ തുറന്നു.
യെസ്, പുസ്തകങ്ങൾ തുറക്കുകയാണ്.
ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു.
സഭാ രജിസ്റ്റർ അല്ല, ജീവപുസ്തകം എന്ന പുസ്തകം ഇതാ വെള്ള സിംഹാസന ന്യായവിധിയിൽ തുറക്കപ്പെടുന്നു.
പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി.
ന്യായവിധിക്ക് വേണ്ടി വെള്ള സിംഹാസനത്തിൽ ആബാലവൃക്ഷം ജനം കൂടി നിൽക്കുമ്പോൾ ജീവപുസ്തകം തുറക്കപ്പെടുന്നു. ഓ ന്യായ സ്തോത്രം, ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടത് അനുസരിച്ച് ഇത് കടുത്ത ന്യായവിധി ഉണ്ടാകുന്നു. അടുത്ത വാക്യം,
സ്വതന്ത്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു.
അമേൻ.
മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു.
അമേൻ.
ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി.
ഓരോരുത്തരും അവനവന്റെ കടുത്ത പ്രവർത്തികൾക്കൊത്ത വിധി ഉണ്ടായി. കരങ്ങളെ ചലിപ്പിച്ച് ഈ രാത്രി ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. കേൾക്കണമേ, വെള്ള സിംഹാസനത്തിന് മുൻപിൽ യേശു കർത്താവിന്റെ വരവിന് ശേഷം 1000 സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം യേശു വന്ന് യെരുശലേമിനെ തലസ്ഥാനമാക്കി 1000 ഈ ലോകത്തിൽ ഈ ലോകത്ത് ഭരിച്ച ശേഷം അന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമില്ലാത്ത സകലരും മരിക്കും. യേശു ഇല്ലാത്തതായ സകലരും മരിക്കും. ആകാശവും ഭൂമിയും അന്ന് സ്തോത്ര വെന്ത് അഴിയപ്പെടും. ഓർക്കണമേ, ഇന്ന് കാണുന്ന അമേരിക്കയാണോ, ന്യൂഡൽഹിയാണോ, ബോംബെയാണോ, സ്തോത്രം ഓസ്ട്രേലിയയാണോ, ന്യൂസിലാൻഡാണോ, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ലോകത്തിലുള്ള സകലതും വെന്ത് എരിയുമെന്ന് പുല്ലുണങ്ങിയാലും പൂവാടിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, സകലതും വെന്തരിയും. ഇന്ന് കാണുന്ന സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മനോഹരമായ ബിൽഡിംഗ് ആണോ, സൗന്ദര്യമുള്ളതായ മലമടക്കുകളാണോ, സകലതും വെന്തരിയുന്ന ഒരു സമയമുണ്ട്. സകലതും വെന്തു പോകുമോ ബ്രദർ? നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ഇന്ന് ലോകത്തിലുള്ളത് നിലനിൽക്കുന്നത് അതത്രേ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാക രക്തത്താൽ യേശു വീണ്ടെടുത്ത തന്റെ സഭ മാത്രം അന്ന് ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കും. സഭയൊഴികെ സകലതും വെന്തരിയും. സകലതും വെന്തരിഞ്ഞ ശേഷം, സകലരും മരിച്ച ശേഷം യേശുവിന്റെ മുൻപിൽ ഇതാ നിൽക്കുന്നു വെള്ള സിംഹാസന ന്യായവിധിക്ക് വേണ്ടി. അവിടെ യേശു ഇല്ലാത്ത സകലരുമുണ്ട്. യേശു ഇല്ലാത്ത പ്രസിഡന്റ്മാരുണ്ടോ? അന്നവിടെയുണ്ട്. യേശുവിൽ വിശ്വസിക്കാത്ത പ്രധാനമന്ത്രിമാരുണ്ടോ? അന്നവിടെയുണ്ട്. യേശുവിൽ വിശ്വസിക്കാത്ത ജഡ്ജിമാരുണ്ടോ? അന്നവിടെയുണ്ട്. മിഷണറിമാരെ കൊന്നവർ അന്നവിടെ വിളച്ചം കൊണ്ട് നിൽക്കുന്ന ഭയങ്കര ഓ ദൈവകോപം വെളിപ്പെടുന്ന ദിവസം അത്രേ ന്യായവിധിയുടെ ദിവസം. ദൈവത്തിന്റെ മക്കൾക്കെതിരെ, സഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ സ്തോത്രം പ്രവർത്തിക്കുന്നതായ സകല ഓമ്പന്മാരും കൊമ്പന്മാരും സ്തോത്രം അതേയെന്ന് വിളച്ചുകൊണ്ട് നിൽക്കുന്ന ഭയങ്കര ദിവസം അത്രേ ന്യായവിധിയുടെ ദിവസം. ഒരു വിധി നടപ്പാക്കണമെങ്കിൽ നിശ്ചയമായി നിയമം ആവശ്യമാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ചാണല്ലോ ഓരോ കോടതി വിധിയുണ്ടാ നടപ്പാക്കുന്നത്. യേശു കർത്താവ് കടന്നു വരുമ്പോൾ മനുഷ്യൻ ഏതോ സംഘടന എഴുതി വെച്ച നിയമം അനുസരിച്ചല്ല, CSI എഴുതി വെച്ച നിയമം അനുസരിച്ചല്ല. ഓ സ്തോത്രം, എന്നാൽ ഓർക്കണമേ, ദൈവത്തിന്റെ വചനം അനുസരിച്ച്. ഏതോ പുസ്തകം പറയുന്നു, റോമർക്കൽ ലേഖനം 2:11 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷം അനുസരിച്ച്, വേദ പുസ്തകം അനുസരിച്ച് ഓരോരുത്തരെ, ദൈവം ഇല്ലാത്ത ഒരുത്തനെ, യേശു കർത്താവ് ഇല്ലാത്ത ഒരുത്തനെ, വേദപുസ്തകം പറയുന്നു സുവിശേഷം അനുസരിച്ച് ന്യായം വിധിക്കുന്നതായ ഒരു ദിവസം. ഓരോരുത്തന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ച് ന്യായവിധിക്കുന്ന ദിവസം. ഇന്ന് നീ പറയും, എനിക്ക് വലിയ കുടുംബമുണ്ട്, എനിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, മാസാമാസം എണ്ണി വാങ്ങാൻ 1000 രൂപയുടെ സ്തോത്രം ശമ്പളമുണ്ട്, ഞാൻ ഏതോ വലിയവനാണ്. ഓർക്കണമേ, ഒരു ന്യായവിധിയുണ്ട്. ഒരു ചെറിയ കാര്യമായിരിക്കാൻ നീ ചെയ്യുന്നത്, നിന്റെ സ്റ്റാറ്റസിന് വേണ്ടി, നിന്റെ കുടുംബ മഹിമയ്ക്ക് വേണ്ടി, നീ ഏതോ വലിയ റൈറ്റ് റവറന്റ് എന്ന ക്രമത്തിൽ, നീ ഏതോ വലിയ ഉന്നത എന്ന ക്രമത്തിലായിരിക്കാം ബ്രദർ നീ ചെയ്യുന്നത്. എന്നാൽ ഒരു സ്തോത്രം, അതെ, ന്യായവിധിയുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ നല്ലമാവടി എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട്. സ്തോത്രം, അതെ, അവിടെ ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാരുടെ കുടുംബം.
ആരെയും കൂസാകാത്ത കുടുംബം, എല്ലാവരെയും ദ്രോഹിക്കുന്നതായ കുടുംബം, സകലരെ വേദനിപ്പിക്കുന്നതായ കുടുംബം, ആ ഗ്രാമത്തിൽ എല്ലാവരും ഭയത്തോടെ നോക്കിക്കണ്ട ഒരു പ്രഭു കുടുംബം. അവർ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ അത്രയും വലിയവർ, ഞങ്ങൾ നിയന്ത്രിപ്പാൻ ആരുമില്ല. നാട്ടുരാജന്മാരെ പോലെ അവരിങ്ങനെ സ്തോത്രം ആ സ്ഥാനം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് അവരുടെ വേലക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പുഞ്ചപ്പാടത്തിലേക്ക്, നമ്മുടെ അതേ വയലിലേക്ക് അടുത്ത ഗ്രാമത്തിലുള്ളതായ ഒരു കാള വന്നിതാ സ്തോത്രം കറ്റ തിന്നുകയാണ്, നെല്ല് തിന്നുകയാണ്, എന്തെങ്കിലും ചെയ്യണം. പ്രഭുക്കന്മാരുടെ കോപം ചൊലിച്ചു, മനുഷ്യൻ പോലും ഞങ്ങളുടെ പാടത്ത് കയറത്തില്ല, ഒന്ന് നോക്കത്ത് പോലുമില്ല, ഇപ്പോൾ ഇതാ കാള വന്നിരിക്കുന്നു. അവർക്ക് ഭയങ്കര സ്തോത്രം അതേ ദേഷ്യം തോന്നി. പ്രഭുക്കന്മാർ എഴുന്നേറ്റു, സ്തോത്രം, അവർ പറഞ്ഞു, ഓ പോയി ആ കാളയെ പിടിച്ചിട്ട് വാ. നൂറുകണക്കിന് ഗ്രാമവാസികൾ നോക്കി നിൽക്കുമ്പോൾ കാളയെ കൊണ്ടുവന്നു. പ്രഭുക്കന്മാർ കൊണ്ടുവന്ന കാളയെ കൊട്ടാര സദൃശമായ ആ സ്തോത്ര പ്രഭുക്കന്മാരുടെ ഭവനത്തിന് മുന്നിൽ കെട്ടിയിട്ടു. കാളയാണോ, പൂച്ചയാണോ, പാസ്റ്ററാണോ, ഡീക്കനാണോ, വിശ്വാസിയാണോ, സകലരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കേൾക്കുന്നു, കേൾക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റുള്ള കുടുംബം കലക്കി ആരെങ്കിലും വന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ കരയിപ്പിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടോ? കേൾക്കണമേ, ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഓ സ്തോത്രം, നൂറുകണക്കിന് ഗ്രാമവാസികൾ നോക്കി നിൽക്കുമ്പോൾ പ്രഭുക്കന്മാർ, ഞങ്ങൾക്ക് വലിയ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഇതാ സ്തോത്രം, അതെ ആ കാളയെ, പാവം കാളയെ, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന കാളയെ, ഇതാ അതിന്റെ തോലിനെ ഉരുക്കുവാൻ തുടങ്ങി. ജീവനോടെ അതിന്റെ തോലുരുകിയ കാളമൂക്കറയിട്ടു, കാള ഭയങ്കരമായി അലറി, ഓ സ്തോത്രം നിലവിളിച്ചു. പ്രഭുക്കന്മാർ സകല തോലും ഉരിച്ച ശേഷം ഇത് ഗ്രാമവാസികൾക്ക് വലിയൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞ് തോലൊഴിച്ച് രക്തം വാർന്നൊഴിക്കുന്ന ക്രമത്തിൽ ആ കാളയെ പറഞ്ഞു വിട്ടു. കാള നടന്നു ഒരു ഫള്ളോങ്, ഒന്നര ഫള്ളോങ്ങായി, ഓ സ്തോത്രം, രക്തം ശരീരത്തിൽ നിന്ന് വാർന്നുപോയി. കാള വീണ്, ജീവനെ വിടിഞ്ഞു, കാളം ചത്തുപോയി. ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന കുടുംബം ഞാൻ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ആക്കി വച്ച ഒരു കാളയെ, എന്റെ സൃഷ്ടിയാകുന്ന കാളയെ ഇഞ്ച് ബൈ ഇഞ്ചായി വേദനിപ്പിച്ച് കൊന്നു. തുടർന്ന് ആ കുടുംബത്തിൽ നോക്ക്, ആ കുടുംബത്തിൽ തുടർന്ന് ജനിക്കുന്നതായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അതിന്റെ കയ്യിൽ ആൺകുഞ്ഞാണെങ്കിലും പെണ്ണ കുഞ്ഞാണെങ്കിലും, തുടർന്ന് ആ കുടുംബത്തിൽ ജനിക്കുന്നതായ ഒരു കുഞ്ഞിന് കയ്യിൽ അഞ്ച് വിരലല്ല ഉള്ളത്, ഓ സ്തോത്ര, കാളയുടെ കുളമ്പ് പോലെ വീതിയേറിയ നഖമുള്ളതായ രണ്ട് വിരലത്രയും മുളയ്ക്കുന്നത്. ഇന്നും പോയി നോക്ക്, ഇന്ന് രാത്രി പോയാൽ പ്രഭാതത്തിൽ അവിടെ എത്താം. സ്തോത്രം, തിരുനെൽവേലി ജില്ലയിൽ ഇന്നും ആ പ്രഭു കുടുംബത്തിലുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജനിക്കുന്നത് വീതിയേറിയ രണ്ട് നഖത്തോടെ, ഓ കുളമ്പിന് സദൃശമായ കൈകാലുകളോട് എത്രയേ ജനിക്കുന്നത്. സഹോദരനെ, സഹോദരിയെ, ക്രിസ്ത്യാനിയെ, കേൾക്കണമേ, ഒരു സാധാരണ കാളയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ എന്റെ ദൈവം കടുത്ത ന്യായവിധി അയച്ചുവെങ്കിൽ, നിന്റെ പള്ളിയിൽ ദൈവമയക്കുന്നതായ പാസ്റ്റേഴ്സിനെ, നിന്റെ പള്ളിയിൽ ദൈവമാക്കി വയ്ക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാരെ, നിന്റെ പള്ളി ഏതാണെങ്കിലും, അത് റോമൻ കാത്തലിക്സ് എങ്കിലും, അത് ഇവാഞ്ചലിക്കൽ എങ്കിലും, അത് പെന്തക്കോസ്റ്റൽ എങ്കിലും, ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്ന, അഭിഷിക്തന്മാരെ കരയിപ്പിക്കുന്ന കുടുംബങ്ങളോട് നീ എത്ര ശക്തനെങ്കിലും ഉറമ്പനെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കൊരു ന്യായവിധിയുണ്ട്. മാനസാന്തരപ്പെടുക, 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 മാനസാന്തരപ്പെടുക. എന്തുകൊണ്ട് സ്വസ്ഥതയില്ല? എന്തുകൊണ്ട് കടന്നിട്ട് ഉറക്കം വരുന്നില്ല? എന്തുകൊണ്ട് ഇന്ന് രാത്രിയുടെ ഒരു വീർപ്പ് മുട്ടൽ? ആരുടെ കണ്ണുനീർ, ആരുടെ കണ്ണുനീർ നിന്റെ ജീവിതത്തിലുണ്ട്? മാനസാന്തരപ്പെട്, മാനസാന്തരപ്പെടുക. ഒരു ന്യായവിധിയുണ്ട്. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ, ഇന്ന് കരഞ്ഞാൽ, ഇന്ന് നിലവിളിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട്. ഇല്ലെങ്കിൽ അന്ന് ന്യായവിധി ദിവസത്തിൽ, ഓ സ്തോത്ര, കത്തുന്ന തീയിൽ ദൈവം നിന്നെ സ്തോത്ര തട്ടിയിടുന്നതായ ഒരു ദിവസമുണ്ട്. ഇത് മാനസാന്തരത്തിന്റെ ദിവസമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. മദ്യപിച്ച് കേൾക്കുന്നവരെ, ക്ലബിൽ പോയി കമ്പനിക്ക് വേണ്ടി കുടിക്കുന്നവരെ, പോക്കറ്റിൽ സിഗരറ്റ് ഇട്ടുകൊണ്ട് കേൾക്കുന്നവനെ, കയ്യിൽ മന്ത്രവാദ ചരടിട്ട് ഇന്ന് രാത്രി സുവിശേഷം കേൾപ്പാൻ വന്നിരിക്കുന്നവരെ, സത്യകൃജ്ഞ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് സൈന്യങ്ങൾ ദൈവം, ഓ പരിശുദ്ധൻ പരിശുദ്ധനെ ഞായറാഴ്ച വന്ന് പറഞ്ഞിട്ടും, ഓ സ്തോത്ര, കയ്യിലും അരയിലും അതേ സ്തോത്ര മന്ത്രവാദ ചരടിനെ ഓ കെട്ടിയിരിക്കുന്ന ക്രിസ്ത്യാനിയെ, ഓ മനുഷ്യൻ കാണുന്നില്ല, ദൈവം കാണുന്നു. ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. സുവിശേഷം അനുസരിച്ച് ദൈവം നിന്റെ രഹസ്യത്തിനും പരസ്യത്തിനും എണ്ണി എണ്ണി ന്യായം വിധിക്കുന്നതായ ഒരു ന്യായവിധിയുണ്ട്. ഓതൊരു ഭയങ്കര ദിവസം യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്തതായ യൂദയുണ്ടല്ലോ. ഓ യേശുവിനെ 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്ത ദ്രോഹിയായ യൂദ വിറച്ചും ഭയപ്പെട്ടും കൊണ്ട് നിൽക്കുന്ന ഭയങ്കര ദിവസം അത്രേ ന്യായവിധിയിലെ ദിവസം. ഓ ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകി ക്രൂശിപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായ ഗവർണറാകുന്ന പീലാത്തോസ് യേശു കർത്താവിന് മുൻപിൽ ഭയത്തോടും നടുക്കത്തോടും കർത്താതി കർത്താവുന്ന യേശുവിന് മുൻപിൽ ഭയത്തോടും നടുക്കത്തോടും പീലാത്തോസ് നിൽക്കുന്ന ഭയങ്കര ദിവസമത്രേ ന്യായവിധിയുടെ ദിവസം. രാജാതി രാജാവാകുന്ന യേശുവിന്റെ മുൻപിൽ ഓ സ്തോത്ര ഹെരോദ രാജാവ് മുമ്പ് യേശുവിന്റെ മുൻപിൽ ഓ സ്തോത്രം ഇവൻ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ച് ധൂമ്ര വസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ കളിയാക്കിയ ഹെരോദ രാജാവുണ്ടല്ലോ, ആ ഹെരോദ രാജാവ് രാജാതി രാജാവായ യേശുവിന്റെ മുൻപിൽ ഭയത്തോടും നടുക്കത്തോടും നിൽക്കുന്ന ദിവസമത്രേ ന്യായവിധിയുടെ ദിവസം. നീ എവിടെയായിരിക്കും? ഓ രഹസ്യ പാപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ, ഭാര്യയുടെ മുമ്പിൽ അവിശ്വസ്തത കാണിക്കുന്നവരെ, കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവരെ, ദൈവകൃപയിൽ നിന്ന് വീട് പോയവരെ, അഭിഷേകം നഷ്ടപ്പെടുത്തുന്നവരെ, പരിശുദ്ധാത്മാവില്ല ഇല്ല ഇല്ല എന്ന് പറയുന്നവരെ, അന്യഭാഷ പറയുന്നവരെ, ഓ കുറ്റം പറയുന്നവരെ, അന്ന് നീ എവിടെയായിരിക്കും? ഒരു ന്യായവിധിയുടെ ദിവസം, ഒരു ന്യായവിധിയുടെ ദിവസം. മാനസാന്തരപ്പെടുക. ഒരു വശത്ത് നീതിമാന്മാർക്കൊരു പുനരുദ്ധാനം, മറുവശത്ത് ദുഷ്ടന്മാർക്കൊരു പുനരുദ്ധാനം. ദുഷ്ടന്മാർക്കൊരു പുനരുദ്ധാനം. ഓ ദുഷ്ടന്മാർ പുനരുദ്ധാനം ഭവിക്കുന്നു. എന്തിനു വേണ്ടി? ന്യായവിധിക്ക് വേണ്ടി. എന്നാൽ ഇന്ന് രാത്രി നോദർവേ വേറൊരു വഴിയില്ലല്ലോ സഹോദരനെ, വേറൊരു വഴിയില്ലല്ലോ. ഹൃദയത്തിനാഴത്തിൽ നിന്ന് സഹോദരനെ വേറൊരു വഴിയില്ലല്ലോ. ഓ ഹൃദയത്തിനാഴത്തിൽ നിന്ന് കരയുക, നിലവിളിക്കുക. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചലിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമ്പോൾ ജനം കരയുവാൻ തുടങ്ങും. ഇന്ന് രാത്രി കണ്ണുനീരോടെ, വളരെ കണ്ണുനീരോടെ വിളിച്ചു പറ. അപ്പച്ച, എനിക്ക് ആ പാപം വേണ്ട, എനിക്ക് ആ മന്ത്രവാദി വേണ്ട, എനിക്ക് ആ ഓ ലക്ഷണവിദ്യ വേണ്ട, എനിക്ക് ആ ജാതകം വേണ്ട, എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ യേശുവത്രേ ആവശ്യം. എനിക്ക് ആ പാപം വേണ്ട, എനിക്ക് ആ ദോഷ പ്രവർത്തികൾ വേണ്ട. ക്ഷമിക്കണമേ. ഓ സ്തോത്ര, പാപികൾക്ക് ഒരു വശത്ത് ന്യായവിധിയുണ്ട്. സ്തോത്രം, അതെ, ഒരു വശത്ത് ന്യായവിധിയുണ്ട്. നീ ദുഷ്ടന്മാർ, ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിന് വേണ്ടി, ന്യായവിധിക്ക് വേണ്ടി ഒരു പുനരുദ്ധാനത്തിന് എഴുന്നേറ്റ് വരണം. ഒരിക്കൽ കൂടെ നീതിമാന്മാരിലേക്ക് നോക്ക്. നീതിമാന്മാർ പുനരുദ്ധാനം സ്തോത്രം പ്രാപിച്ചു. എന്തിനു വേണ്ടിയാ? ദുഷ്ടന്മാർ ന്യായവിധി സ്ഥാനത്ത് നിൽക്കുന്നത് ന്യായവിധിക്ക് വേണ്ടി, നരകത്തിൽ വീഴുവാൻ വേണ്ടിയായിരിക്കുമ്പോൾ നീതിമാന്മാർ പുനരുദ്ധാനം പ്രാപിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടിയത്രേ. കരങ്ങളെ ചലിപ്പിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ശരീരം നോക്കാതെ നാം ഉപവസിക്കുന്നു, ബലഹീനത നോക്കാതെ പേപ്പറ്റ് പോലെ ഓടി നടന്ന് പ്രസംഗിക്കുന്നു. ഓ സ്തോത്രം, കൺവെൻഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ് കുടുംബം കഴിഞ്ഞു, കുടുംബം കളഞ്ഞ ദൈവത്തിന്റെ മക്കൾ ഓടി നടക്കുന്നു. ഞാൻ രവിദാസനെ മാത്രമല്ല പറയുന്നത്, ഈ യോഗത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ടായിരിക്കും. ഈ യോഗമല്ല, നിന്റെ സഭയ്ക്ക് വേണ്ടി, ഓ നിന്റെ സ്തോത്രം, അതെ, സംഘടനകൾക്ക് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഓടുന്ന വ്യക്തികളെ, പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. നിനക്കറിയത്തില്ല എത്ര ദിവസം നീ ഉറക്കം കാഞ്ഞു വന്നു, നിനക്കറിയത്തില്ല എത്ര നാൾ ഓരോ സമയത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നു എന്ന്, നിനക്കറിയത്തില്ല എത്ര മൈൽ നീ വണ്ടി ഓടിച്ചുവെന്ന്, നിനക്കറിയത്തില്ല എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചു എന്ന്. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ അവൻ എഴുതി വച്ചിരിക്കുന്ന ദിവസമുണ്ട്. നീ മറന്നുപോയാലോ, സ്വർഗം അത് മറക്കത്തില്ല, നിനക്കൊരു പ്രതിഫലമുണ്ട്. ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി, സ്തോത്രം, അതെ, പ്രധാനപ്പെട്ടതായ ചില വ്യക്തികൾക്ക്, സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക്, അതുപോലെ പ്രധാനപ്പെട്ട ചില മിലിറ്ററി ഓഫീസേഴ്സിനെ അവരെ വിളിച്ച് ഇതാ പ്രസന്റേഷൻ കൊടുക്കുന്നത് ടിവിയിൽ ഞാൻ കണ്ടു. അന്നവിടെ സ്തോത്ര വിശിഷ്ട വ്യക്തികളായി ലോകത്തിന്റെ എമ്പാടുമുള്ളതായ പല ഉന്നതരായ വ്യക്തികൾ ഡൽഹിയിൽ കൂടിയിരുന്നു. അവർ ഒരുമിച്ച് ആ സ്തോത്രം കടന്നു വന്ന് ആ പ്രസന്റേഷൻ, ആ സമ്മാനം വാങ്ങുമ്പോൾ, രാജ്യത്തെ സേവിച്ചതിന് ഓ സ്തോത്രവ സമ്മാനം വാങ്ങുമ്പോൾ, അന്ന് കൈയടിപ്പാൻ മറ്റ് രാജ്യങ്ങളെ ഉന്നതന്മാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു. മറ്റ് സ്തോത്രം, അതെ, ഒഫീഷ്യൽസ്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്. ആയിരക്കണക്കിന് പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്നു. 10,000,000 പൊതുജനങ്ങൾ അത് സ്തോത്രം നേരിട്ട് കണ്ടു. കോടിക്കണക്കിന് ആൾക്കാർ ടെലിവിഷനിലൂടെ അത് കണ്ടു. അത് കണ്ടിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിലെ പ്രധാനമന്ത്രി ഇത്രയധികമായി പ്രതിഫലം കൊടുക്കുമ്പോൾ ഇത്ര സന്തോഷമുണ്ടായെങ്കിൽ യേശു കർത്താവ് തന്റെ രാജ്യത്തിന് വേണ്ടി നിന്നത്, തന്റെ നാമത്തിന് വേണ്ടി അതെ പ്രവർത്തിച്ചതുമായ ഓരോ ദൈവത്തിന്റെ ദാസന്മാർക്ക്, ഓരോ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ സ്തോത്രം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ നിനക്ക് പ്രതിഫലം തരുന്ന ദിവസമുണ്ട്. ഒരു മിഷണറിയെ നീ സപ്പോർട്ട് ചെയ്തു, ഒരു ദൈവ വേലക്കാരനെ വിളിച്ച് വീട്ടിൽക്കാരെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, വേദനം പറയുന്നു, ആ ഒരു ഗ്ലാസ് വെള്ളത്തിനും പ്രതിഫലമുണ്ട്, പ്രതിഫലം നൽകുന്നതായ ഒരു ദിവസമുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്ന് നിൽക്കുന്നുവോ, നിശ്ചയമായി പ്രതിഫലം നൽകുന്നതായ, കർത്താവ് നിനക്ക് പ്രതിഫലം തരുന്നതായ ഒരു ദിവസമുണ്ട്. എത്ര പേർ അതിനുവേണ്ടി ആമേൻ പറയും? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒരു വശത്തെ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രതിഫലത്തിന് വേണ്ടി അവരൊരു പുനരുദ്ധാനം നീതിമാന്മാർ പ്രാപിക്കുമ്പോൾ, ദുഷ്ടന്മാർ ന്യായവിധിക്ക് വേണ്ടി ഒരു പുനരുദ്ധാനം പ്രാപിക്കുന്നു. എന്നാൽ ഒരു പുനരുദ്ധാനമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം സ്വർഗത്തിങ്കിലേക്ക് നോക്കിയാട്ടെ. ആ പുനരുദ്ധാന ദിവസത്തിൽ നീതിമാന്മാർ ആ പ്രതിഫലം വാങ്ങുമ്പോൾ അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? സ്തോത്രം, എല്ലാ ദൂതന്മാർ അവിടെ ഉണ്ടായിരിക്കും. ഗബ്രിയേൽ അവിടെയുണ്ട്, മീഖായൽ അവിടെയുണ്ട്, അബ്രഹാം അവിടെയുണ്ട്, ഈസഹാക്ക് അവിടെയുണ്ട്. ഞാൻ ഓർക്കുന്നു, സ്തോത്രം, ഇത്രയും കാലത്തിനിടയ്ക്ക് പല ദൈവദാസന്മാരെ കണ്ട്, കാർലോസ് അനക്കോണ്ടിയ, ലൂയിസ് ബർബോസ, ലൂയിസ് വേന, ഒത്തിരി ഒത്തിരി സ്തോത്രം, അതെ ദൈവദാസന്മാർ. അവരെ അടുത്തിരിക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് കൂടെ സംസാരിക്കുമ്പോൾ മാസം ഇന്നും അതൊന്നും സ്തോത്രം മറക്കാൻ കഴിയുന്നതേയില്ല. ഒരു വിശുദ്ധന്റെ അടുക്കൽ ഇരിക്കുന്നത് ഇത്ര സന്തോഷമുണ്ട് എങ്കിൽ പൗലൂസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, അന്ത്രിയോസ്, ഏലിയാവ്, എലീശ, ദാവീദ്, ദാനിയേൽ, ഇവരെക്കാൾ ഉപരിയായി ശാരൂലിന്റെ പന്നീർ പുഷ്പമായി, താരവിലയുടെ താമരപ്പൂവായി ഈ രാത്രിയിലും സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായി യേശു, എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ ഭാഗ്യം. ഇനി ആ സിഗരറ്റ് വേണോ? ഇനി ആ മദ്യം വേണോ? ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു, തീരുമാനിക്ക. യേശുവിന്റെ മുൻപിൽ തീരുമാനിക്ക, ഇനി പാപം വേണ്ട. ഒരേ ഒരു ജീവിതം, അത് കഴിയുമ്പോൾ നാം പറന്നു പോകും. ഒരു പുനരുദ്ധാനം സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഒരു പുനരുദ്ധാനം, ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കുഞ്ഞു താ മരിക്കുവാൻ വേണ്ടി കിടക്കുകയാണ്. അവൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാമൻ കർത്താവുമായി സ്വീകരിച്ചവളാണ്. അവൾ മരിക്കുവാൻ വേണ്ടി കിടക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യാശയോടെ അവളുടെ മുഖം ഇതാ അന്നറിയപ്പെട്ടവളുടെ മുഖം ഇതാ ശോഭിപ്പാൻ തുടങ്ങി ദൈവ തേജസ്സിനാൽ. അവൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും കാണണം. സ്തോത്രം, ഞാനിതാ മരിക്കുവാൻ പോവുകയാണ്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇത് അവൾ മരിക്കുവാൻ പോവുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു അവളുടെ അവസാന സ്റ്റേജാണ്, മാതാപിതാക്കൾ അവൾ കാണണമെന്ന് പറയുന്നത്. മദ്യപാനിയായ അപ്പനും കൈക്കൂലിക്കാരിയായ അമ്മയും ഇതാ റൂമിലേക്ക് കയറി വന്നു. സ്തോത്രം, ആ അപ്പനെ നോക്കി അവൾ ഇപ്രകാരം ചോദിച്ചു, സ്തോത്രം, പപ്പാ, മമ്മേ, ഞാൻ കഴിഞ്ഞ സമയത്ത് കോമയിലായിരുന്നപ്പോൾ, അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നത്. ഞാൻ കണ്ടു ദൂതന്മാരുടെ പ്രത്യേക വാഹനവുമായി എന്നെ ചേർക്കുവാൻ ഇതാ സ്തോത്രം ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ജീവപുസ്തകത്തിൽ എന്റെ പേരെഴുതിയിരിക്കുന്നു ഞാൻ കണ്ടു. ഞാൻ സ്വർഗത്തിൽ പോകുകയാണ്. എന്നാൽ അവൾ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഈ മദ്യപാനം നീ തുടർന്നാൽ നിനക്ക് സ്വർഗത്തിൽ വരുവാൻ കഴിയുമോ? പിതാവ് കരഞ്ഞു. അമ്മയോട് അവൾ ചോദിച്ചു, സ്തോത്രം, ഈ കൈക്കൂലി വാങ്ങുന്ന കരവുമായി നിനക്കെങ്ങനെ യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയും? മാതാവ് കരഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, വാക്കുതാ, ഞാൻ നിങ്ങൾ വന്ന് സ്വർഗത്തിൽ എന്നെ കാണുമെന്ന് വാക്കുതാ. അപ്പനും അമ്മയും കരയുകയാണ്. അവർ സ്തോത്രം വാവിട്ട് നിലവിളിച്ചിട്ട് പറഞ്ഞു, അതേ മകളെ, നീ ഞങ്ങൾക്ക് മുൻപായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു, ഞങ്ങൾ വാക്ക് തരുന്നു, നിശ്ചയമായി ഞങ്ങൾ സ്വർഗത്തിൽ വന്ന് നിന്നെ കാണും. അവൾ അപ്പൻ്റെ അമ്മയുടെയും കരത്തെ എടുത്തു, രണ്ട് കരങ്ങളെ യോജിച്ചു, രണ്ട് കരങ്ങളുടെ മേലും അവളുടെ രണ്ട് കരങ്ങളെ വച്ചു. എന്നിട്ട് അവൾ ഇപ്രകാരം ആ പഴയ പാട്ട് പാടി, ലോകമാം ഗംഭീര ഭാരതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീട് ഒന്ന് ഉണ്ട് അവിടെ എത്തിയിരി കർത്തനോട് കൂടെ ഞാൻ വിശ്രമിക്കാം. ആ പാട്ട് പാടി അവൾ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നു, ഈ മാതാവിനെ പിതാവിനെ നിന്റെ കൃപയിൽ നീ സൂക്ഷിക്കും. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. രണ്ട് കരങ്ങൾ താഴെ വീണ് നിത്യതയിലേക്ക് യേശു കർത്താവ് അവൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് അവൾ പറന്നുപോയി. അപ്പനും അമ്മയും കരഞ്ഞു. എന്നാൽ സ്തോത്രം, ഇന്ന് ജർമ്മനിയിൽ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അവരിന്ന് ജീവിക്കുന്നു. മറിപ്രകാരം പറഞ്ഞ്, ഓ, ഗോതമ്പ മണി തനിയായിരുന്ന അതങ്ങനെ തന്നെ ഇരിക്കും, അത് ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. ആ കുഞ്ഞിന്റെ അവസാന സമയത്ത് മാതാവിനെ പിതാവിനെ ദൈവകൃപയിലേക്ക് നേടി. ലാസ്റ്റ് മൊമെന്റ്സ്, അവസാന സമയം, ഈ യോഗത്തിന്റെ അവസാന സന്ദർഭം ഇന്ന് രാത്രി ദൈവത്തോട് തീരുമാനിച്ചാട്ടെ, ഇനിയും എനിക്ക് പാപം വേണ്ട.